സ്വാഗതം ഡോക്ടർ കെ പി കണ്ണൻ ദില്ലി ദാലിയിലേക്ക്. പ്രൊഫസർ എം കെ പ്രസാദിനെ കുറിച്ചുള്ള ഒരു ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള പോഡ്കാസ്റ്റ് ആണ് ഇത്. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനും ശാസ്ത്ര പ്രചാരകനും പ്രഗത്ഭനായ അധ്യാപകനും എന്തിനുപരി മനുഷ്യസ്നേഹിയും ആയിരുന്ന പ്രൊഫസർ എം കെ പ്രസാദ് 89-ാമത്തെ വയസ്സിൽ ജനുവരി 17-ാം തീയതി അന്തരിച്ചു. വലിയ നഷ്ടമാണ് ഈ നിര്യാണം മൂലം വർത്തമാനകാല കേരള സമൂഹത്തിന് വന്നു ചേർന്നിരിക്കുന്നത്. 89-ാമത്തെ വയസ്സിൽ ഒരാൾ ജീവിതത്തിൽ നിന്ന് പിൻവാങ്ങുക എന്ന് പറയുന്നത് മനുഷ്യ സഹജമായ ഒരു കാര്യമാണ്. പക്ഷെ കേരള സമൂഹം പ്രൊഫസർ എം കെ പ്രസാദിനെ പോലെ ഉള്ളവരെ ഏറ്റവും ആവശ്യപ്പെടുന്ന ഒരു കാലത്താണ് ഈ വിടവാങ്ങൽ എന്നുള്ളത് നമ്മിലൊക്കെ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യമാണ്. പ്രൊഫസർ കെ പി കണ്ണന് വർഷങ്ങളോളം അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചിട്ടുള്ളയാളാണ്. ഞാൻ ദില്ലി ദാലി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. മലയാളികൾക്ക് സുപരിചിതനാണ് പ്രൊഫസർ ഡോക്ടർ കെ പി കണ്ണൻ. ഇപ്പോൾ അദ്ദേഹം ലോറി ബേക്കർ സെന്റർ ഫോർ ഹാബിറ്റേറ്റ് സ്റ്റഡീസിന്റെ ചെയർമാനാണ്. മാറിക്കൊണ്ടിരിക്കുന്ന കേരള സമൂഹത്തെ സസൂക്ഷ്മം നോക്കിക്കാണുന്ന സാമൂഹ്യ ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ പി കണ്ണൻ. എന്റെ ആദ്യത്തെ ചോദ്യം ഈ വേർപാടിന്റെ ഈ വേളയിൽ നമ്മുടെ ജീവിത പരിസരത്തെ ഒരു ഇക്കോസിസ്റ്റമായി ഒരു ഭൗമ വ്യവസ്ഥയായി എങ്ങനെയാണ് പ്രൊഫസർ എം കെ പ്രസാദ് മനസ്സിലാക്കിയിരുന്നത്?
ആദ്യമായിട്ട് പ്രസാദ് മാഷിന് എന്റെയും ആദരാഞ്ജലിയും പ്രമാണവും അർപ്പിക്കുകയാണ്. പ്രസാദ് മാഷ് നമ്മളെ വിട്ടുപിരിയുന്ന ഈ സന്ദർഭത്തില് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഓർക്കണം എന്നാണ് എന്റെ അഭിപ്രായം. ഒന്ന്, 90 വയസ്സോളം ജീവിച്ചിരുന്ന അദ്ദേഹം He celebrated his life by working among the people and for the people. ജനങ്ങളുടെ ഇടയിൽ ജനങ്ങൾക്ക് വേണ്ടി അവരുടെ ഭാഷയിൽ പരിസ്ഥിതിയെക്കുറിച്ചും പരിസ്ഥിതി സുസ്ഥിരത എന്ന വിഷയത്തെക്കുറിച്ചും അദ്ദേഹം തുടർച്ചയായി സംവേദിച്ചുകൊണ്ടിരുന്നു. ഒന്ന്, അപ്പൊ അതുകൊണ്ട് നമ്മൾ ദുഃഖിക്കുന്നതിന് പകരം, കാരണം നമുക്ക് എല്ലാവർക്കും ഒരു ദിവസം ഓരോ ദിവസം പോകേണ്ടതാണ്, ദുഃഖിക്കുന്നതിന് പകരം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മെസ്സേജിനെ നമ്മൾ മാനിക്കുകയും ആഘോഷിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണെന്നാണ് എനിക്ക് തോന്നുന്നു. അതായിരിക്കും അദ്ദേഹത്തിന് നമുക്ക് കൊടുക്കാൻ സാധിക്കുന്ന ഏറ്റവും വലിയ ബഹുമതി. രണ്ട്, ഗോപാൽ പറഞ്ഞ പോലെ അദ്ദേഹം നമ്മളെ വിട്ടുപോയ ഒരു സന്ദർഭം വളരെ ഒരു എന്താ പറയുക ഭയാനകവും നമ്മളെയൊക്കെ വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ഒരു പശ്ചാത്തലത്തിലാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ഞാൻ കുറച്ചൊക്കെ എന്താ പറയുക എക്സാജറേറ്റ് പറയുകയാണെന്ന് തോന്നാം, പക്ഷെ അങ്ങനെ അല്ലെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. കാരണം അദ്ദേഹം ഈ സിൽവർ ലൈൻ എന്ന് പറയുന്ന ഈ അതിവേഗ റെയിൽ പാതയുടെ പദ്ധതിയുമായിട്ട് ഗവൺമെന്റ് ഏകപക്ഷീയമായി മുന്നോട്ട് പോവും എന്ന് പ്രഖ്യാപിച്ചപ്പോൾ അന്ന് ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹം അതിൽ വളരെ ഉത്കണ്ഠാവുകയുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഒരിക്കൽ ജനുവരി 6-നാണ് തോന്നുന്നു ഞാൻ അദ്ദേഹത്തെ വിളിച്ച് സുഖവിവരങ്ങൾ അന്വേഷിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നമ്മൾ ആരും ഒന്നും പറയാത്തത്, താൻ സുഹൃത്തുക്കളെ വിളിക്കൂ, ഒരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കൂ, ഞാനതിൽ ഒപ്പിടാം, വേഗം ചെയ്യണം എന്ന് ഒരു വല്ലാത്തൊരു അദ്ദേഹത്തിന് ഒരു ഉൾക്കാഴ്ച പോലെ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ സത്യത്തിൽ ഇതിനെക്കുറിച്ച് സ്വകാര്യമായി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന പലരും, ശാസ്ത്രജ്ഞരും പരിഷത്തിലുള്ളവരും പുറത്തുള്ളവരും ജേർണലിസ്റ്റുകളും ഒക്കെ ആയിട്ട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അവർ തീരുമാനിച്ചത് ഇങ്ങനെ ഒരു കത്തെഴുതണം. അപ്പൊ അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയ ഒരു മെസ്സേജ്, എന്റെ ജീവിതത്തിൽ ഞാൻ നിങ്ങളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ വിഷയം പാഴായി പോകരുത്. സൈലന്റ് വാലി സമയത്തും അതിനുശേഷവും പലതരം സമരങ്ങളുടെയും പഠനങ്ങളിലൂടെയും കേരളത്തിന് ഒരു പാരിസ്ഥിതിക അവബോധം ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരു കൂട്ടം ആൾക്കാരാണ് ഉള്ളത്. ചിലപ്പോൾ അതിന് ഇനിയും വലിയൊരു ഫൈറ്റ് തന്നെ വേണ്ടിവരും എന്നാണ് അദ്ദേഹം പറയാതെ പറഞ്ഞ് പോയിട്ടുള്ളതെന്നാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ വിയോഗം അദ്ദേഹം തന്നിട്ടുള്ള സന്ദേശത്തെ മുറുകെ പിടിക്കാനുള്ള ഒരു കർത്തവ്യം കൂടെ നിർവഹിച്ചിട്ടാണ് അവസാന നിമിഷം വരെ. ദിസ് ഈസ് ഹിസ് ലാസ്റ്റ് ആക്ട് ഓൺ എ സബ്ജക്ട് ഹി വാസ് സോ ഡീപ്ലി ഇൻവോൾവ് ത്രൂ ഔട്ട് ഹിസ് ലൈഫ് എന്ന് നമുക്ക് പറയാം.
സേവ് സൈലന്റ് വാലി എന്ന് പറയുന്ന വലിയ ഒരു പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച ആളായിരുന്നു പ്രസാദ് മോഷ്. സൈലന്റ് വാലി പ്രക്ഷോഭം വിജയത്തിലേക്ക് നീങ്ങിയതിന്റെ കാരണങ്ങളെ എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് നമുക്ക് സൈലന്റ് വാലി സംരക്ഷിക്കാൻ കഴിഞ്ഞത്? അത് ഈ ജനകീയ പ്രക്ഷോഭം കൊണ്ടോ, അല്ലെങ്കിൽ പ്രസാദ് മാഷെ പോലെയുള്ള, അല്ലെങ്കിൽ സുകുമാരി ടീച്ചറിനെ പോലെയുള്ള, അല്ലെങ്കിൽ സമാന ഹൃദയരായുള്ള ആയിരക്കണക്കിന് കേരളത്തിലെ ക്യാമ്പസുകളിൽ, ഞാനിന്ന് കോളേജിൽ പഠിക്കുന്ന സമയമാണ്, നമ്മളെല്ലാം ഇതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അത് മാത്രമായിരുന്നു അതോ അധികാര സ്ഥാനത്തിരുന്ന ആളുകളുടെ തുറന്ന മനസ്സും കൂടിയായിരുന്നു? സൈലന്റ് വാലിയുടെ വിജയത്തിന്റെ കാരണം എന്തായിരുന്നു കാണുന്നത്? ഈ സമയത്ത് പ്രസാദ് മാഷിന്റെ ഈ നിര്യാണത്തിന്റെ വേളയിൽ അത് ചർച്ച ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ്.
തീർച്ചയായിട്ടും നമ്മള് ഈ ചരിത്രം എന്ന് പറയുന്നത് ഇന്ത്യയില് അറിയാമല്ലോ, അത് പാസ്റ്റ് ടെൻസ് അല്ല. ചരിത്രം മീൻസ് പ്രസന്റ് ടെൻസ് ഇൻ ഇന്ത്യ. നല്ലതിനും അത്രയൊന്നും നല്ലതല്ലാത്ത കാര്യങ്ങൾക്കും ചരിത്രത്തെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ സന്ദർഭത്തില് നമ്മുടെ ഈ ഒരു സമകാലിക ചരിത്രത്തെ വീണ്ടും ഓർക്കണം എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അത് പറയുകയാണെങ്കിൽ കുറെ പറയാനുണ്ട്, വളരെ അധികം നീണ്ടുപോകും. പക്ഷെ വളരെ ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ സൈലന്റ് വാലി വിഷയവും അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭവും ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ കേരളത്തിലെ പരിസര പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. സൈലന്റ് വാലി പ്രശ്നത്തിന് തൊട്ടു മുൻപാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കുട്ടനാടിന്റെ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കുകയും അതിനൊരു പഠന സംഘത്തെ നിയോഗിക്കുകയും അതിൽ ഞാൻ ഉൾപ്പെടെ അന്ന് വളരെ ചെറുപ്പക്കാരനായ ഒരു ഗവേഷകനായിരുന്നു ഞാൻ. ഞങ്ങൾ എല്ലാവരും കൂടി വലിയ സീനിയർ ആയിട്ടുള്ള വിദഗ്ധന്മാരെ പല വിഷയത്തിലുള്ളവരെയും ചേർത്ത് പിടിച്ച് അവിടെ പോയി താമസിച്ച് മറ്റുള്ളവരുമായി ചർച്ച ചെയ്ത് പല ശാസ്ത്രജ്ഞരുമായി കണ്ട് കൃഷിക്കാരെയും എല്ലാവരെയും കണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി കുട്ടനാട് ഒരു പഠനം എന്ന് പറഞ്ഞിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഒരു മോണോഗ്രാഫ് കൊണ്ടുവന്നിരുന്നു. അത് ഇംഗ്ലീഷിലും ഞങ്ങൾ ചെയ്തിരുന്നു. പിന്നെ എ കെ എൻ റെഡ്ഡി അന്ന് പ്രസിദ്ധനായിട്ടുള്ള ഒരു സയന്റിസ്റ്റാണ്, കെമിക്കൽ സയന്റിസ്റ്റ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിൽ, അദ്ദേഹം സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിൽ വരുമായിരുന്നു. ഈ പഠനം കണ്ട് അത് ഇംഗ്ലീഷിലാക്കി അതിനെ അതിൻ്റെ കുറച്ചുകൂടെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളും അക്കാദമികമായ മെത്തഡോളജിയും കൂടെ അത് പ്രസന്റ് ചെയ്ത് പ്രസിദ്ധീകരിക്കണമെന്ന് എന്നോട് പറയുകയും അന്ന് അതിനെ പ്രൊസീഡിങ്സ് ഓഫ് ദി ഇന്ത്യൻ അക്കാഡമി ഓഫ് സയൻസിന്റെ ജേർണലിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ചാലിയാറിന്റെ പ്രശ്നം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനു പുറമെ പ്രസാദ് മാഷ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹത്തിന് വളരെ മൂവിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഒരു ബോട്ടണി പ്രൊഫസർ എന്നുള്ള നിലയ്ക്ക് റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് എന്നുള്ളൊരു പുസ്തകമാണ്. അത് 1962 പ്രസിദ്ധീകരിച്ചതെങ്കിലും അതിന്റെ ഒരു അലയൊലി എന്ന് പറയുന്നത് ഇന്ത്യയിലൊക്കെ വരാൻ തുടങ്ങിയിട്ട് 70s. അപ്പൊ അതിൽ ആദ്യമായിട്ട് അവരത് ലോകത്തിന് പറഞ്ഞത് ഈ സിന്തറ്റിക് കെമിക്കൽ കൊണ്ടുണ്ടാക്കുന്ന പെസ്റ്റിസൈഡും മറ്റു രാസപദാർത്ഥങ്ങളും കൊണ്ട് എന്തുമാത്രം ജീവജാലങ്ങൾക്ക് ഹാനി സംഭവിക്കുന്നു, പരിസരത്തിനും സസ്യജാലങ്ങൾക്കും ജീവജാലങ്ങൾക്കും. അതൊരു വലിയൊരു ഇഷ്യൂ ആക്കി അവരതിനെ മുന്നോട്ട് കൊണ്ടുവന്നു, ഒരു സയൻസ് ബുക്ക് എന്നുള്ള നിലയ്ക്കാണ്. അതിനവർക്ക് വലിയ ഈ അംഗീകാരം കിട്ടുകയും ചെയ്തു. ഈ പുസ്തകത്തിന് അവർക്ക് നേരെ ഈ കോർപ്പറേറ്റ് കമ്പനികളെ കൗണ്ടർ മൂവ്മെന്റ് തുടങ്ങി എങ്കിലും അത് അമേരിക്കയിലെ ഗവൺമെന്റിനെ സ്വാധീനിക്കുകയും പിന്നീടാണ് DDT പോലുള്ള കെമിക്കൽ വസ്തുക്കളെ നിരോധിക്കുകയൊക്കെ ചെയ്യുന്നത്. സോ ദർ ഈസ് എ ലാർജർ വേൾഡ് കോണ്ടെക്സ്റ്റ്. അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള എന്താ പറയുക, ഈ ത്രീ മൈൽ ഐലൻഡിന്റെ ന്യൂക്ലിയർ ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് അത് 78-79 കാലഘട്ടത്തിലാണ്. അതിനു മുമ്പ് തന്നെ 50s 1952 മറ്റേ, അത് പക്ഷേ ഇത്രയധികം പ്രചാരം കിട്ടിയില്ലെങ്കിലും വളരെ ഭീതിജനകമായിട്ടുള്ള ലണ്ടൻ ഫോഗ്, ആ ഫോഗില് 4 മാസത്തോളം ആ ഫോഗ് നിന്നു, ഒരു അന്ധകാരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിട്ട്. സോ ഒരു 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 ആഗോള പശ്ചാത്തലത്തിൽ ഈ പരിസര പ്രശ്നങ്ങൾ, പരിസ്ഥിതി പ്രശ്നങ്ങൾ, അതിനു പുറമെ ജപ്പാനിലെ ഏഷ്യയിലെ അവിടുത്തെ ഒരു കെമിക്കൽ കമ്പനി 1932 മുതൽ 1968 വരെ അവർ വിട്ടിരുന്ന ഇൻഡസ്ട്രിയൽ എഫ്ലുവൻറ്റ് മലിന ജലം ഫാക്ടറിയിൽ നിന്ന്, കെമിക്കൽ ഫാക്ടറിയിൽ നിന്ന് മിനാമോട്ടോ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഈ അക്യൂമുലേറ്റഡ് മെർക്കുറി ജനങ്ങളുടെ ശരീരത്തിൽ പ്രവേശിക്കുകയും 2000s ജനങ്ങൾ മരിക്കുകയും ചെയ്തു. അവിടെ അതിന് മിനാമോട്ടോ, അതിനെ കൗണ്ടർ ചെയ്യാനായിട്ട് ഒരു മിനാമോട്ടോ പ്രസ്ഥാനം തന്നെ തുടങ്ങി. അപ്പൊ ഈ വളരെയധികം വ്യവസായവൽക്കരണം നേടിയ രാജ്യങ്ങളിൽ ഉണ്ടായ ഈ പരിസ്ഥിതി പ്രശ്നങ്ങൾ ആഗോള തലത്തിൽ തന്നെ യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ തന്നെ അംബ്രലയിൽ തന്നെ ഡിസ്കസ് ചെയ്യാനും തുടങ്ങി. നിർഭാഗ്യവശാൽ സോവിയറ്റ് യൂണിയനിൽ നടക്കുന്നത് ആർക്കും അറിയാൻ സാധിച്ചില്ല. യൂറോപ്പിലും അമേരിക്കയിലും നടന്നതിനേക്കാൾ ഭീകരമായിട്ടുള്ള പരിസ്ഥിതി മലിനീകരണവും അതുമാതിരിയുള്ള സംഭവങ്ങളും ചില കടലിടുക്കുകൾ തന്നെ പറ്റിപ്പോയി സംഭവങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് സോവിയറ്റ് യൂണിയൻ. അപ്പൊ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമ്മുടെ ഇന്ത്യയിലും ഇതിന്റെ ഒരു അവബോധം വരുന്നത്. അതിന് നമ്മളെ, പ്രത്യേകിച്ച് കേരളത്തിലുള്ള നമ്മളെ സ്വാധീനിച്ചത് 1973 ഉത്തരാഖണ്ഡിൽ ഉണ്ടായ ചിപ്കോ മൂവ്മെന്റ്, അത് വനനശീകരണത്തിൽ വനങ്ങളിലുള്ള മരങ്ങളെ വെട്ടാനായി കോൺട്രാക്ടർമാരെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അനുമതി തേടി വന്ന് വ്യാപകമായി വെട്ടു തുടങ്ങിയപ്പോൾ അവിടുത്തെ ഗ്രാമസ്ത്രീകളെ, അവരുടെ ജീവനാണ് അവിടുത്തെ വൃക്ഷങ്ങൾ, വിറകിനും ബലങ്ങൾക്കും മറ്റ് വെള്ളം നിയന്ത്രിക്കുന്നതിനും എല്ലാറ്റിനും, അവരുടെ ആ സ്ലോപ്പിനെ, ഈ ഒരു മലഞ്ചെരുവുകളെ നിലനിർത്തുന്നതിനും ഒക്കെ അവരുടെ എക്സിസ്റ്റൻസ് തന്നെ അതിന്റെ അടിസ്ഥാനത്തിൽ. ആ മരങ്ങളെ പോയി കെട്ടിപ്പിടിച്ച് വെട്ടുകയാണെങ്കിൽ ഞങ്ങളെ ആദ്യം വെട്ടണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചിപ്കോ മൂവ്മെന്റ് എന്നുള്ള പ്രസ്ഥാനം, സി പി ഭട്ടും പിന്നെ അതിന് സുന്ദർലാൽ ബഹുഗുണ അതുമാതിരിയുള്ള ആൾക്കാർ, അത് നമ്മളെ ഒരുപാട്, കാരണം അവിടുത്തെ മൂവ്മെന്റിലെ ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ സൈലന്റ് വാലിയുടെ ഇത് വരുന്നത്. അപ്പൊ ആൾക്കാർ, ദർ വാസ് എ ആംബിയൻസ് ഓഫ് എ എന്താ പറയാ, ഒരു പരിസരത്തെ കുറിച്ചുള്ള ഒരു അവബോധം തുടങ്ങുന്ന ഒരു സമയം. പക്ഷെ മാഷ് ഇത് പരിസരത്തിന്റെ ഉള്ളിൽ ഒരു കൊല്ലത്തോളം ഇതിനെപ്പറ്റി സംസാരിക്കേണ്ടി വന്നു കൺവിൻസ് ചെയ്യാൻ. കാരണം ഞങ്ങളൊക്കെ ഞങ്ങളുടെയൊക്കെ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ദാരിദ്ര്യത്തിൽ നിന്നും മറ്റും മോചനം തേടി നമ്മുടെ സംസ്ഥാനവും സാമ്പത്തികമായി തൊഴിലില്ലായ്മയ്ക്കും മറ്റും പരിഹാരം കാണാൻ കൂടുതൽ നിക്ഷേപങ്ങളും ഒക്കെ വന്ന് വളർച്ച നേടണം, അങ്ങനെ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു പരമ്പരാഗത ചട്ടക്കൂടിൽ നിൽക്കുന്നവരായിരുന്നു സയന്റിസ്റ്റുമാരും അല്ലാത്തവരും സാമൂഹ്യശാസ്ത്രജ്ഞന്മാരും അല്ലാത്തവരും. ഒന്നൊന്നര കൊല്ലം അദ്ദേഹം ഇതിനു വേണ്ടി വാദിച്ച് പറഞ്ഞു വന്ന് ഇതിന്റെ ലിറ്ററേച്ചർ പരിചയപ്പെടുത്തിയ ശേഷമാണ് സൈലന്റ് വാലിയെ കുറിച്ച് ഒരു റിപ്പോർട്ട് ഇറക്കാനും അതിനെ ആൾ ഇന്ത്യ തലത്തിൽ പ്രചരിപ്പിക്കാനും, അത് മറ്റു സ്ഥലങ്ങളിലുള്ള ആൾക്കാർ പെട്ടെന്ന് തന്നെ ഈ സൈലന്റ് വാലിയുടെ ഈ എവർഗ്രീൻ റെയിൻ ഫോറസ്റ്റ്, അത് വളരെ ചുരുക്കമേ ഉള്ളൂ ലോകത്തിൽ എന്ന് പറഞ്ഞ് ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് കൺസർവേഷൻ ഓഫ് നേച്ചർ WWF യുണൈറ്റഡ് നേഷൻസ് ഒക്കെ അവർ ചൂണ്ടിക്കാണിച്ചപ്പോൾ അതിന്റെ പ്രാധാന്യം വളരെ കൂടി. കാരണം ഇറ്റ് ഈസ് ഒരു ജൈവ വിഭവങ്ങളുടെ ഒരു കലവറയാണ് ഇറ്റ്സ് എ ഗ്രേറ്റ് സ്റ്റോർ ഓഫ് ബയോ റിസോഴ്സസ് എന്നുള്ളത്. അങ്ങനെയാണ് അതിന് പ്രാധാന്യം കിട്ടിയത്. അത് പിന്നീട് ദേശീയ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. നമ്മുടെ നാട്ടില് അത് ഈ ശാസ്ത്രജ്ഞന്മാരോ അല്ലെങ്കിൽ ശാസ്ത്ര അഭിരുചിയുള്ളവർ മാത്രമല്ല, കലാകാരന്മാരും കവിത്രികളും സുഗതകുമാരിയും മാതിരിയുള്ള അവരും എടുത്തു, അതിനൊരു വൈകാരികമായ തലം കൂടെ വന്നു. പരിസ്ഥിതി എന്നുള്ളത് വെറും ഒരു ഇനേർട്ട് സാധനമല്ല, അത് നമ്മുടെ ജീവിതത്തിന്റെ ഈ വ്യൂഹത്തിന്റെ പാർട്ടായിട്ടുള്ളത്. അതാണ് മാഷ് എപ്പോഴും പറയാറുള്ളത്, ഈ പരിസ്ഥിതി എന്ന് പറയുന്നത് നമ്മൾ വേറെയും പരിസ്ഥിതി വേറെയല്ല, പരിസ്ഥിതി നമ്മൾ ഉൾക്കൊള്ളുന്ന പല ഘടകങ്ങളുണ്ട്. ഈ ഘടകങ്ങൾ തമ്മിലുള്ള പാരസ്പര്യം നമ്മൾ മനസ്സിലാക്കാതെ കൊടുക്കലും വാങ്ങലും ഉണ്ട് ഒരു തലം വരെ. അതിൽ കുറച്ച് എടുക്കും കുറച്ച് കൊടുക്കും അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു ഈ സഹനത്തിന്റെ ഒരു സീമ കടക്കരുത്, ടോളറൻസ് ലെവൽ. ആ ടോളറൻസ് ലെവൽ കടക്കുമ്പോഴാണ് നാശം ഉണ്ടാവുന്നത്. അങ്ങനെയുള്ള ഒരു പ്രക്രിയ പാടില്ല. വികസനം വേണം, പക്ഷെ ഈ വികസനം പരിസര സംരക്ഷണത്തിലും പരിസര സുസ്ഥിരതയിലും ഊന്നിക്കൊണ്ട് വേണം എന്നുള്ള ഒരു പുതിയ ചട്ടക്കൂട്, എ ന്യൂ പാരഡൈം, അതിന്റെ ഒരു സന്ദേശം കൂടി അതിലുണ്ടായിരുന്നത് കൊണ്ടും പിന്നെ നമ്മുടെ മാധ്യമങ്ങൾ വളരെയധികം തുറന്ന മനസ്സോടെ സഹകരിച്ചതുകൊണ്ടും ആൾ ഇന്ത്യ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചതുകൊണ്ടും അങ്ങനെ തന്നെ ഒരു നെറ്റ്വർക്ക് ഉണ്ടാക്കാൻ സാധിച്ചതുകൊണ്ടും എം ജി കിമെനോൻ കമ്മിറ്റി റിപ്പോർട്ടിൽ സൈലന്റ് വാലി വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു 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 അങ്ങനെ ഒരു തീരുമാനം അല്ല അദ്ദേഹം കൊടുത്തത്. വേണമെങ്കിൽ ആവാം, പക്ഷേ ഇങ്ങനെയുള്ള പരിസ്ഥിതി വാദങ്ങളുണ്ട്. പക്ഷെ അന്നത്തെ പ്രധാനമന്ത്രി ബിക്കോസ് ഓഫ് മേ ബി ഷി ഹാസ് ദാറ്റ് സെൻസിബിലിറ്റി എന്ന് പറയില്ലേ, അല്ലാതെ ഇത് പഠിച്ചു നോക്കിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഷി ഹാസ് എ സർട്ടൻ കൈൻഡ് ഓഫ് റെസ്പെക്ട് ആൻഡ് എ വേ വിത്ത് നേച്ചർ. അപ്പൊ അതൊരു അവരതൊരു അൾട്ടിമേറ്റ്ലി ഇറ്റ് ഇസ് എ പൊളിറ്റിക്കൽ ഡിസിഷൻ. അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കൊണ്ട് അതിനെ സേവ് ചെയ്തതാണ്.
എനിക്ക് ഇതുമായിട്ട് ഈ കോണ്ടെക്സ്റ്റിൽ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കേരള സമൂഹത്തിനെ മനസ്സിലാക്കുന്നതിൽ സഹായകമാകും എന്നുള്ള രീതിയിലാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. കേരള ഇതിനേക്കാൾ എത്രയോ വലിയ നാഷണൽ അവയർനെസ്സിലേക്കും ഇതിനേക്കാൾ എത്രയോ വലിയ ലോകശ്രദ്ധയും നേടിയതാണ് മേധാ ഭട്ടക്കറിന്റെ നേതൃത്വത്തിലുള്ള നർമ്മദ ബചാവോ ആന്തോളൻ. അവരുടെ ജലസമാധി പോലെയുള്ള വലിയ സമരമാർഗങ്ങളും വലിയ ജനപങ്കാളിത്തവും ഇന്ത്യയിലെ മുഴുവൻ ക്യാമ്പസുകളും അത് മനസ്സിലാക്കുകയൊക്കെ ചെയ്യും. പക്ഷേ സൈലന്റ് വാലി പ്രക്ഷോഭം വിജയിച്ചതുപോലെ നമുക്കത് വിജയിച്ചു എന്ന് പറയാൻ കഴിയുന്നില്ല. അതിനെ എങ്ങനെയാ കാണുന്നത്? എന്തുകൊണ്ട് കേരളത്തിൽ സൈലന്റ് വാലി പ്രക്ഷോഭം വിജയിച്ചു? എന്തുകൊണ്ട് നർമ്മദാ ബചാവോ ആന്തോളൻ പരാജയപ്പെട്ടു എന്നുള്ള വാക്ക് ഞാൻ നമുക്ക് ആ പദ്ധതി ഇല്ലാതാക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ്, അല്ലാതെ ആ ഒരു ഒരു സോഷ്യൽ മൂവ്മെന്റും പരാജയമാണെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ. പക്ഷേ എങ്കിൽ പോലും ഇതിനെ എങ്ങനെ കാണുന്നത്? എന്തുകൊണ്ടാണ് നർമ്മദാ ബചാവോ ആന്തോളൻ ആഗ്രഹിച്ച കാര്യം നടപ്പിലാക്കാൻ കഴിയാതിരുന്നത്?
എനിക്ക് അതിനെപ്പറ്റി ഒരു പെട്ടെന്നൊരു ഉത്തരം തരാൻ പറ്റില്ല. അത്രയും കൂലങ്കഷമായി ഞാൻ അതിനെ പഠിച്ചിട്ടില്ല, അതിനെ നോക്കിക്കണ്ടിട്ടുണ്ടോ ആസ് എൻ ഒബ്സർവർ. പക്ഷെ എനിക്ക് തോന്നുന്നത് സൈലന്റ് വാലി എന്ന് പറയുന്നത് ഒരു റെയർ സമ്പത്താണ്, ഒരു അമൂല്യമായിട്ടുള്ള ഒരു സമ്പത്താണ് എന്നൊരു തോന്നല് എല്ലാ തലത്തിലും ഉണ്ടായിരുന്നു. ഒരു എവർ ഗ്രീൻ റെയിൻ ഫോറസ്റ്റ് എന്നുള്ളതിന്റെ ഒരു ഒരു സങ്കല്പം. രണ്ടാമത് അതൊരു ചെറിയ പ്രോജക്റ്റായിരുന്നു, 165 മെഗാവാട്ട് മാത്രം. അതിനുവേണ്ടി ഇത്രയും അമൂല്യമായ ഒരു വനസമ്പത്തിനെ നശിപ്പിക്കണോ, അതിനെ തുറന്നു കൊടുക്കണോ, പിന്നീട് അതിലുള്ള നശീകരണം നമ്മൾ വിളിച്ചു വരുത്തുകയല്ലേ? ആൻഡ് ദർ ആർ ഈസി ആൾട്ടർനേറ്റീവ്സ് ഫോർ ദിസ് റിലേറ്റീവ്ലി സ്മാൾ പ്രോജക്ട്. ഒരുപക്ഷെ അതായിരിക്കും. പക്ഷേ നർമ്മദ ഇത് പറഞ്ഞാല്, സർദാർ സരോവർ എന്ന് പറഞ്ഞാൽ, അതില് രണ്ട് അഭിപ്രായം വളരെ ശക്തമായിട്ടുണ്ടായിരുന്നു. കാരണം ഇത് കൃഷിക്കാരുടെ ജലസേചനവുമായിട്ട് ബന്ധപ്പെട്ടു. അപ്പോ നാഷണൽ ഗവൺമെന്റിന്റെ ജലസേചനമാണ് ആദിവാസികളുടെ ഗ്രാമത്തെക്കാളും ജീവനേക്കാളും ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കും. പിന്നെ ഇതിന്റെ ദൂഷ്യബലം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളല്ല ഇതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നത്. ഗുജറാത്തിലും രാജസ്ഥാനിലുള്ളവർക്കാണ് ഇതിന്റെ ആനുകൂല്യം. പക്ഷെ ഇതിന്റെ കെടുതികൾ അനുഭവിച്ചത് ജാർഖണ്ഡിലെയും ഛത്തീസ്ഗഡിലെയും മധ്യപ്രദേശിലെയും മറ്റു നിന്ന്. സോ ദർ ഇസ് എ you know a weaker and stronger social forces at work. പിന്നെ ഒരു ഗവൺമെന്റിന്റെ ഈ പിന്നെ ഈ കൃഷിക്കുള്ള പ്രാധാന്യം വെള്ളത്തിന്റെ അടിസ്ഥാനത്തിലായതുകൊണ്ട് ഇത് കർഷകരുടെ വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഒരു പൊളിറ്റിക്കൽ കാൽക്കുലേഷനും കാണും. അപ്പൊ അതിൽ വെള്ളത്തിന്റെ പ്രാധാന്യം നമ്മൾ കുറച്ച് കാണാൻ പറ്റില്ല. പക്ഷെ അതിന് വളരെ വലിയൊരു വില നമ്മുടെ ആദിവാസി ഗ്രാമങ്ങളും ആദിവാസി ജനതയും കൊടുക്കേണ്ടി വന്നു. അവർക്ക് അത്രയും രാഷ്ട്രീയ സ്വാധീനം ഇല്ലായിരുന്നു എന്ന ഒരു പൊളിറ്റിക്കൽ എക്കോണമി ആംഗിൾ കൂടെ നമ്മൾ നോക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ടെൻറ്റേറ്റീവ് അഭിപ്രായം.
ഈ പ്രസാദ് മാഷിന്റെ ശാസ്ത്ര പ്രചാരകൻ എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന്റെ വലിയ സംഭാവനകൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിനെ അതിശക്തമായി മുന്നോട്ട് കൊണ്ടുവരുന്നതിലുള്ള ആദ്യകാല നേതാവ് എന്നുള്ള രീതി, നേതാക്കന്മാരിൽ ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹം നൽകിയ സംഭാവനകൾ, ഇതെല്ലാം ഈ ഇന്നും നാളെയുമായി കേരളം ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയമാണ്. ഞാൻ പക്ഷേ ദില്ലി ദാലിയുടെ ഈ ഒരു അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള ഈ പരിപാടിയിൽ വേറൊരു കാര്യത്തിന് ഊന്നൽ കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കേരള സമൂഹം ഒരു ഈ അടുത്ത ഇന്നലെ ഡോക്ടർ കെ പി കണ്ണന്റെ നേതൃത്വത്തിൽ കുറെ ആളുകൾ ഒപ്പിട്ട ഒരു ഭീമ ഹർജി നമ്മുടെ മുഖ്യമന്ത്രിക്ക് കൊടുക്കുകയുണ്ടായി. അതിൻ്റെ അകത്ത് ഈ വന്ധ്യവയോധികനായ പ്രൊഫസർ എം കെ പ്രസാദ് ഒപ്പിടുകയാണ്. മരണത്തിന് തൊട്ടു മുന്നിൽ മുൻപ് അദ്ദേഹം അതിന് ഒപ്പിടുന്നുണ്ട് എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് കാണുന്ന ആളാണ് ഞാൻ. പക്ഷെ കേരള സമൂഹം അതിൻ്റെ അകത്ത് ഒരു വാചകം ഞാൻ ശ്രദ്ധിച്ചത്, ഈ വൈബ്രന്റ് ആയിട്ടുള്ള ഡിബേറ്റ് നടത്തുന്ന കേരള സമൂഹത്തിന്റെ ആ ആരോഗ്യകരമായ അവസ്ഥയെക്കുറിച്ച് ഒരു വാചകം വന്നിട്ടുണ്ട്. സൈലന്റ് വാലി നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നതുപോലെ തന്നെയുള്ള അന്ന് സൈലന്റ് വാലിക്ക് എതിരെ ആ സൈലന്റ് വാലിക്ക് അനുകൂലമായിട്ട് ഇന്ന് കെ റെയിലിന് അനുകൂലമായി ഉണ്ടാകുന്ന തരത്തിലുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു.
ആക്ച്വലി ഗോപാൽ, എനിക്ക് എന്നെ വിസ്മയപ്പെടുത്തുന്ന ഒരു കാര്യം, തിരുവനന്തപുരത്ത് നിന്നും കാസർഗോഡേക്ക് 4.5 മണിക്കൂർ കൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോകണം, അത്രയും അതിവേഗ ഒരു റെയിൽ സംവിധാനം വേണം എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു ജനവിഭാഗം മുന്നോട്ട് വരികയോ എന്തെങ്കിലും ഒരു മെമ്മോറാൻഡം സമർപ്പിക്കുകയോ അതിനുവേണ്ടി സമരം ചെയ്യുകയോ ചെയ്തതായിട്ട് എനിക്കറിയില്ല. അത് അസംബ്ലിയിൽ ഒരു ജനങ്ങളുടെ ഡിമാൻഡായിട്ട് വന്നതായും എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ അസംബ്ലിയിൽ ജനങ്ങളുടെ ഡിമാൻഡ് ഒരുപാട് അവര് തമ്മിൽ തമ്മിൽ പറയുന്നുണ്ട്, ഭരണപക്ഷിയും പ്രതിപക്ഷവും, അത് മാറി മാറി വരുന്നവരും എല്ലാം പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനൊരു ഡിബേറ്റ് ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. അപ്പോ എവിടുന്ന് ഇത് പൊട്ടി വന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വളരെയധികം ഒരു ഉത്കണ്ഠയുണ്ട് എന്നുള്ളതാണ് ഒരു പ്രശ്നം. സെക്കൻഡ്ലി, സൈലന്റ് വാലി പദ്ധതിയുടെ രൂപപ്പെടുത്തൽ ആ സമയത്ത് തന്നെ അന്നത്തെ സർക്കാരുകൾ ഇത് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞ് അഡ്വാൻസ് നോട്ടീസ് തരികയാണ്. അതിന്റെ പ്രോജക്ട് റിപ്പോർട്ടൊന്നും അങ്ങനെ കാര്യമായിട്ട് ഡി പി ആർഒ ഒന്നും ആയിട്ടില്ല, ചെറിയൊരു ഒരു ഒരു ഇനീഷ്യൽ റിപ്പോർട്ട് മാത്രമേ അന്ന് ഉണ്ടായിരുന്നു. അതേസമയത്ത് അന്ന് ഗവൺമെന്റ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ എന്ത് വന്നാലും നടപ്പാക്കും എന്ന് ഒരു മുഖ്യമന്ത്രിയും പറഞ്ഞു. 4 മുഖ്യമന്ത്രിമാര്, അച്യുതൻ മേനോൻ, പി കെ വാസുദേവൻ നായർ, ശ്രീ നയനാർ, കെ ആന്റണി, ഇങ്ങനെ 4 പേരും ഇതിനോട് പ്രതികരിച്ചതിന്റെ ഒരു രീതി വളരെ വ്യത്യസ്തമായി. അവർ പല അവരിൽ അത് വീണ്ടും വിചാരവും അവർക്കുണ്ടായി, ഇതിൽ സംശയങ്ങളുണ്ട്, ഇത് പരിസ്ഥിതി ഘടകങ്ങളെ മാനിക്കേണ്ടതാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്ന വിധത്തിലാണ് പിന്നീട് അവരുടെ നിലപാട് മാറി വന്നത്. അപ്പോ അങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് ഗവൺമെന്റ് ഫങ്ഷൻ ചെയ്യേണ്ടത് എന്നാണ് മിനിമം എന്ന്. പക്ഷെ നിർഭാഗ്യവശാൽ നമ്മളെ ഇന്ന് ഗവൺമെന്റ് പറയുന്നത് എന്തു വന്നാലും നടപ്പാക്കും, അങ്ങനെ ഒരിക്കലും ഒരു ജനാധിപത്യ ഗവൺമെന്റ് പറയരുത്, അത് വളരെ അപകടകരമായിട്ടുള്ള ഒരു സമീപനമാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ മന്ത്രിമാരൊന്നും അങ്ങനെ ചാടി ഇത് തന്നെ വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല. അസംബ്ലിയിൽ ഇത് ഡിസ്കസ് ചെയ്യണമെന്ന് അവര് MLA മാരെ ചോദിക്കുമ്പോ എന്തുകൊണ്ട് ഡിസ്കസ് ചെയ്തുകൂടാ? ഇത്രയും വലിയൊരു കേരളം സംസ്ഥാനം ഉണ്ടായതിൽ പിന്നെ ഇത്രയും വലിയ ഒരു ഒറ്റ പദ്ധതി നമ്മൾ ഇതേവരെ ഏറ്റെടുത്തിട്ടില്ല. സത്യം പറഞ്ഞാൽ ഒരു പാലം കൂടെ നന്നായി നിർമ്മിക്കാൻ നമ്മുടെ ഒരു ഏജൻസിക്കും PWD ഒട്ടും കഴിയില്ല. പിന്നെ കേരളയില് ഇപ്പോഴത്തെ അവരുടെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് നോക്കിക്കഴിഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള പ്രകടനമാണ്. ആദ്യം ഒന്ന് പറയും, പിന്നൊന്ന് പറയും, DPR ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ആണെന്ന് പറയും, അത് ഗവൺമെന്റ് റിലീസ് ചെയ്യുമ്പോൾ അത് ഇതൊരു ഇനിയും അത് ശരിയാക്കാവുന്നതാണെന്ന് പറയും. അപ്പോ അങ്ങനെ ഒരു ഒരു there is a distinct lack of professionals എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഉത്കണ്ഠ കൂടുതൽ. നമ്മൾ ഈ പരിസ്ഥിതി സുസ്ഥിരത എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കാര്യത്തിൽ എല്ലാ രാജ്യങ്ങളും ലോകത്തിൽ ആകമാനമുള്ള രാജ്യങ്ങളിലും യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിൽ കോൺഫറൻസ് ഓഫ് പാർട്ടീസ് കോപ്പ് എന്ന് പറയാലോ, ഇപ്പൊ ഗ്ലാസ്ഗോയിൽ നടന്നു, നേരത്തെ പാരീസിൽ നടന്നു. അമേരിക്കയുടെ ഒരു പിടിവാശി മൂലമാണ് പലതും വിജയിക്കാതെ പോയത്. അതിന് വേറൊരു പോളിറ്റിക്സ് ഉണ്ട് അവിടെ. ആ പോളിറ്റിക്സ് നമ്മുടെ രാജ്യത്തിന്റെ നിലപാടിനോടൊപ്പമാണ്. കാരണം ചരിത്രപരമായി ഈ പ്രശ്നം സൃഷ്ടിച്ചത് പാശ്ചാത്യ രാജ്യങ്ങളാണ്. ഇന്ന് അതിന് വില കൊടുക്കേണ്ടത് നമ്മളും കൂടി നമ്മളെ പങ്കും കൊടുക്കണം എന്ന് പറഞ്ഞ് അവർ വാശി പിടിക്കുന്നു. ബട്ട് ദാറ്റ് വിൽ കണ്ടിന്യൂ, ദാറ്റ് ഈസ് പവർ പോളിറ്റിക്സ്. അതും പറഞ്ഞ് നമുക്ക് മിണ്ടാതിരിക്കാൻ പറ്റും. അപ്പൊ എല്ലാ ഗവൺമെന്റുകളും ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത് അവര് തന്നെ സ്വയം തീരുമാനിച്ച് നാഷണലി കമ്മിറ്റഡ് പ്രപ്പോസൽസ് ടു റെഡ്യൂസ് കാർബൺ എമിഷൻ. അപ്പൊ ഇന്ത്യക്കും അതുമാതിരി ഒരു പ്ലാൻ രൂപീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്നു ചിലത്, അത് ഇനിയും കൂടുതൽ കർക്കശമായിട്ട്. അതാണ് ഈ വാഹനങ്ങളുടെ ഇലക്ട്രിഫിക്കേഷൻ, ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെത്, സോളാർ മിഷൻ, സൗരോർജം, അങ്ങനെ പല തലത്തിലുമായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുക. ഇപ്പൊ ഗ്രീൻ ടെക്നോളജി തന്നെ വികസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഒരു ഗ്രീൻ അവയർനെസ് കുട്ടികളിൽ പോലും, കാരണം അവരാണ് ഭാവിയിൽ ഈ ഭൂമുഖത്ത് ജീവിക്കേണ്ടവര്. അപ്പൊ ഭാവിയുമായിട്ട് ദ ഫ്യൂച്ചർ ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ലിങ്ക്ഡ് വിത്ത് ദ പ്രസന്റ് വെൻ വി ഡിസ്കസ് എൻവയറൺമെന്റ്. അതല്ലേ സ്കൂളുകളിൽ ഇത്രയധികം പ്രചാരം ഇതുമാതിരിയുള്ള സബ്ജക്ട്സ് എന്നുള്ളത്. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് കേരളത്തിന് കേരളത്തിൻ്റെതായ ഒരു തനതായ ഒരു മോഡലും തനതായ ഒരു വ്യക്തിത്വവും ഇതിന് കാണിച്ചു കൊടുക്കാനുള്ള അവസരം കൂടിയാണ്. വി ക്യാൻ മൂവ് അലോങ് ദ, കാരണം നമ്മൾ വികസനം വേണ്ടെന്നല്ല പറയുന്നത്, ബട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകൾ, നമ്മൾ ചെയ്യുന്ന രീതികൾ, മാതൃകകൾ നമ്മുടെ വെസ്റ്റേൺ ഗാട്ടിന്റെ ഇത്രയും ദുർബലമായിട്ടുള്ള ഈ ഒരു ഭൂപ്രദേശത്തിനെ മാനിച്ചുകൊണ്ടും അതിനെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടും വെള്ളം സ്ഥലജല മാനേജ്മെന്റിലൂടെയും മറ്റു പലതരത്തിലുള്ള നമ്മൾ അതിനെ ശക്തിപ്പെടുത്തണം. പ്രകൃതി മൂലധനത്തിനെ ശക്തിപ്പെടുത്തണം, പ്രകൃതി വിഭവങ്ങളെ പ്രകൃതി മൂലധനമാക്കി മാറ്റണം, നമ്മുടെ പുഴകളും തടാകങ്ങളും. അതുകൊണ്ടാണ് ഈ റൂം ഫോർ ദ റിവർ, ലിവിംഗ് വിത്ത് വാട്ടർ എന്നൊക്കെ പോലെ പുതിയ ആശയങ്ങൾ വരുന്നത്. ആ ഒരു പാതയിൽ സഞ്ചരിക്കുന്നതിന് പകരം വളരെ പരമ്പരാഗതമായ കൺവെൻഷണൽ തിങ്കിങ്, യാതൊരു സംഭവ വികാസങ്ങളും ലോകത്ത് നടന്നിട്ടില്ലാത്ത രീതിയിൽ ഇത്രയും ഭീമമായിട്ടുള്ളൊരു പ്രോജക്റ്റ് കേരളത്തിനെ വിഭജിക്കുന്ന തരത്തിൽ, അതാണ് നമ്മുടെ ഫേമസ് അർബൻ പ്ലാനർ കെ ടി രവീന്ദ്രൻ ഡൽഹിയിലുള്ള നേരത്തെ സ്കൂൾ ഓഫ് പ്ലാനിംഗ് ആൻഡ് ആർക്കിടെക്ചറിന്റെ, അതിൽ ശക്തമായിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് കേരളത്തിന്റെ ഭൂപ്രകൃതിയെ നശിപ്പിക്കും, അത് വെള്ളത്തിനെയും മണ്ണിന്റെ ഒലിപ്പിനെയും തടയും, 300 കിലോമീറ്റർ തടയും. രണ്ടു ഭാഗത്തും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാവും, ചെടികൾ ചീഞ്ഞു പോവും, അങ്ങനെയുള്ള പ്രശ്നങ്ങളെ കുറിച്ചൊക്കെ പറയും. അത് കേൾക്കാനും അതിനെ ചർച്ച ചെയ്യാനും ഇതിനുള്ള ആൾട്ടർനേറ്റീവ്സ് ഉണ്ടോ, ഇതാണ്. പക്ഷെ ഞങ്ങൾ ഉയർത്തുന്ന ഒരു പ്രധാന ഈ കത്തിലൂടെ ഉയർത്തിയത് ഇതൊന്നുമല്ല, ഇതാണോ നമ്മുടെ മുൻഗണന, ഇത് ചർച്ച ചെയ്യുന്നതും കൂടെ പാടില്ല എന്നുള്ളതാണ്. നമ്മൾ രണ്ട് പ്രളയത്തിൽ കൂടെ വന്നു, ഇപ്പോ മഹാമാരി 3-ാമത്തെ വർഷത്തിലേക്ക് കടന്നു. അപ്പോ ഇങ്ങനെ ഒരു നമ്മുടെ എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് തന്നെ ഇത്രയും വ്യാപകമായ ഒരു ഇതില് നമ്മുടെ എല്ലാ എനർജിയും നമ്മുടെ ഒരു സോഷ്യൽ സോളിഡാരിറ്റി വേണ്ടത് എങ്ങനെ നമ്മുടെ ഈ ഒരു പ്രതിസന്ധി തരണം ചെയ്യാൻ പറ്റും, ഈ രംഗങ്ങൾ എങ്ങനെ നമുക്ക് പ്രളയത്തിന് ശേഷം കേരളത്തിന്റെ പാരിസ്ഥിതിക പുനരുജ്ജീവനം എത്രത്തോളമായി, 30,000 കോടിയുടെ ഒരു എസ്റ്റിമേറ്റ് ആണ് യു എൻ റിപ്പോർട്ട്, ഞങ്ങൾ കുറച്ച് പേരൊക്കെ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ടാണ് അത്. അത് ഗവൺമെന്റിന്റെ വിദഗ്ധരും യു എൻ വിദഗ്ധരും രണ്ടും കൂടി ഇരുന്നിട്ടാണ് ചെയ്തത്, രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ചെയ്തത്. അതിന്റെ റിപ്പോർട്ട് എന്താണ്, അതിന്റെ പ്രോഗ്രസ് എന്താണ്, അതിന്റെ പരിപ്രേക്ഷ്യം എന്താണ്, ഇനി ന്യൂ കേരള എന്ന് പറഞ്ഞാൽ അതൊരു ഗ്രീൻ കേരള ആവുമോ, അങ്ങനെയാണെങ്കിൽ നമ്മൾ പോകേണ്ട വഴികൾ എന്താണ്, നമ്മുടെ ഗോൾ പോസ്റ്റ് എന്താണ്. അപ്പൊ അതിനെയെല്ലാം വളരെയധികം സബോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇതാണ് കേരളത്തിന് ഇന്നത്തെ ഏറ്റവും വലിയ ജീവൻ മരണ പ്രശ്നം എന്നുള്ള മട്ടിൽ വരുന്ന ഈ പദ്ധതിയെ കേരളത്തിന്റെ നമ്മുടെ ഈ രാജ്യത്തിന്റെ കുട്ടികളുടെ ഭാവിയെ ഓർത്തെങ്കിലും രണ്ടു വട്ടം മൂന്ന് വട്ടം.
പ്രൊഫസർ എം കെ പ്രസാദിന് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ടുള്ള നമ്മുടെ ഇന്നത്തെ പോഡ്കാസ്റ്റ് അവസാനിക്കുന്ന ഭാഗത്ത് എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ആദ്യം ഞാൻ പറഞ്ഞതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ടാണ്. കേരളം ഇത്രയും ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, ഇത്രയും സാക്ഷരരായിട്ടുള്ള സാമൂഹ്യ ബോധമുള്ള ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കേരളം, ഞാൻ ഈ ആർഗ്യുമെന്റേറ്റീവ് മലയാളി എന്നുള്ള ഒരു പ്രയോഗം പറയുകയാണ്, അമർത്യ സെന്നിൽ നിന്നെടുത്തിട്ട് ആർഗ്യുമെന്റേറ്റീവ് ആയിട്ടുള്ള ഈ മലയാളി, ഈ പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളും എല്ലാം കൂടി വന്നപ്പോൾ ഈ ആർഗ്യുമെന്റേറ്റീവ് മലയാളി 2022 കേരള സമൂഹത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നുണ്ടോ, അതോ കേരള സമൂഹത്തിന് ചില പ്രതിസന്ധികൾ തരുന്നുണ്ടോ?
ഞാനിപ്പോ കുറെ കാലമായി കേരളത്തിൽ ജീവിക്കുന്ന ഒരാളാണ്, ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോവാറുണ്ട്, എങ്കിലും ഇവിടെയാണ് എന്റെ ആങ്കറിങ്, അത് എന്റെ സ്വന്തം നിശ്ചയപ്രകാരം ചെയ്ത ഒരു ആങ്കറിങ്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാല് നമ്മള് ഈ നമ്മുടെ രണ്ട് ജനറേഷന്റെ എക്സ്പീരിയൻസ്, സാധാരണക്കാരൻ ഗൾഫാണ്. അവിടെ കാണുന്ന മണലാരണ്യത്തിൽ കാണുന്നത് വൻ കോൺക്രീറ്റ് സൗധങ്ങളും ഹൈവേകളും പാലങ്ങളും അതുമാതിരിയുള്ള സൗകര്യങ്ങളുമാണ്. അവിടെ അവർക്ക് ഈ ഭൂപ്രകൃതി ഒരു പ്രശ്നമല്ല, ഒരു ടേബിൾ ടോപ്പ് മാതിരിയാണ്. പൈസ ഇഷ്ടം പോലെയുണ്ട്, ഓയിൽ മണി.
ജനാധിപത്യ ഭരണ സംവിധാനവും ഇല്ല,
ജനാധിപത്യം എന്നുള്ള ഒരു പദ്യവും ഇല്ല. അവിടെയുള്ളത് ഒരു ഒളിഗാർക്കിക്കാണല്ലോ,
അതെ,
സ്വന്തം ഒരു കമ്പനി നടത്തുന്ന മാതിരിയാണ് അവിടുത്തെ സംവിധാനം. അത് കണ്ട് പകച്ച് വികസനം എന്ന് പറയുന്നത് ഒരു ദുബായ് മോഡലാണ് എന്ന് നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ കൂടിയിരിക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഭയമുണ്ട്. And that may not be explicitly getting articulated. പക്ഷേ അവിടെ അങ്ങനെയാണ്, അവിടെ ഇങ്ങനെയാണ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെതായിട്ടുള്ള, അതിപ്പോ രാഷ്ട്രീയ നേതാക്കാരും വളരെയധികം എപ്പോഴും അവിടെ സന്ദർശകരായിട്ട് പോകാറുള്ള, അപ്പൊ അവർക്കും അത് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവരെ കുറ്റം പറയുന്ന അതേ രീതിയിലല്ല, സ്വാഭാവികമായിട്ട് ഇത് മനസ്സിൽ തോന്നും. അതൊരു ഘടകം. രണ്ടാമത് പുതിയ ടെക്നോളജി സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ വളരെ ഒരു വിഷമം എന്നുള്ളത് ഇതിൽ ഒരു ഡൈലമ്മ. ആർക്കും എന്തും പറയാം, എന്തും എഴുതാം. യുവർ സ്പേസ് ഫോർ ഇൻഫോംഡ് ആൻഡ് റീസൺഡ് ഡിബേറ്റ്. അമൃത്സറിന്റെ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എ സ്പേസ് ഫോർ റീസൺഡ് ഡിബേറ്റ് ആൻഡ് ഇൻഫോംഡ് ഡിബേറ്റ്. ചുമ്മാ വായിട്ട് അടിക്കുന്നതല്ല ഡിബേറ്റ്, അതിനൊരു യുക്തിസഹമായിട്ടുള്ള ഒരു ഇത് വേണം. അതിന്റെ യഥാർത്ഥ വിവരങ്ങൾ ശേഖരിച്ചുകൊണ്ടായി. ദാറ്റ് ഇസ് വൈ ഇറ്റ് ഷുഡ് ബി ഇൻഫോംഡ് ആൻഡ് റീസൺഡ്. നിർഭാഗ്യവശാൽ അങ്ങനെ ഒരു തരത്തിലല്ല നമ്മുടെ വിഷ്വൽ മാധ്യമങ്ങളിൽ പലപ്പോഴും ഈ ചർച്ചകൾ വരുന്നത്, വളരെ അരോചകമായി തന്നെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നിരുന്നാലും നമ്മുടെ പ്രിന്റ് മാധ്യമങ്ങളിലും മറ്റ് സോഷ്യൽ മീഡിയയിലും തന്നെ ക്രിയേറ്റീവ് ആയിട്ടുള്ള ചർച്ചകൾക്കും സ്പേസ് ഉണ്ട്. പിന്നെ കേരളത്തിലുള്ള ഒരു ഇത്, പക്ഷെ അത് ഇപ്പൊ ഇത്തിരി ലൂസൻഡ് ആയിട്ടുണ്ട്. ഇപ്പൊ രാഷ്ട്രീയമായിട്ട് നമ്മള് പണ്ട് ജാതിയിട്ട് ഓരോ ജാതി വിഭജിച്ച് നിന്ന് അവരൊരുമിച്ച് നിന്ന് നടത്തുന്ന കാര്യങ്ങളാണ്. അതുമാതിരിയാണ് ഇപ്പൊ നമ്മുടെ പല രാഷ്ട്രീയ പാർട്ടികളും രണ്ട് ബ്ലോക്കുകളായി നിന്ന് അതിൽ ജാതി, വലിയ ജാതി, ചെറിയ ചെറിയ ഉപജാതികള്, അങ്ങനെയുള്ള ഒരു ഐഡന്റിറ്റി ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് എന്ത് കാര്യവും നേടാൻ പറ്റുള്ളൂ. സോ യു ഗെറ്റ് പോളറൈസ്ഡ് ബൈ യുവർ ഓൺ നെസസിറ്റി. ഒന്നുകിൽ ഈ ഭാഗത്ത് നിൽക്കണം അല്ലെങ്കിൽ ആ ഭാഗത്ത് നിൽക്കണം. അത് ദാറ്റ് കമ്പൽസ് മെനി പീപ്പിൾ ഐദർ ടു സപ്പോർട്ട് ഓർ ടു ഓപ്പോസ്. ഇപ്പോൾ ഈ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ പ്രതിപക്ഷത്താവുമ്പോ വേഗം ഓപ്പോസ്
ചെയ്യും.
സോ ഐ തിങ്ക് വി ആർ ഓൾസോ ലൂസിംഗ് ദാറ്റ് സ്പേസ് ഫോർ എ പ്രിൻസിപ്പിൾഡ് പോളിറ്റിക്സ്. 40s അമ്പതുകളിലൊന്നും ഇതൊന്നും ആയിരുന്നില്ല സ്ഥിതി. 60s മധ്യം വരെ, 60s മധ്യത്തിന് ശേഷമാണ് കോൺഗ്രസിലെ സ്പ്ലിറ്റും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്പ്ലിറ്റും, അതിന് വന്നിട്ടുള്ള ഒരു രൂപാന്തരം. രൂപാന്തരം എന്ന് പറഞ്ഞാൽ മെറ്റമോർഫോസിസ്, നോട്ട് ജസ്റ്റ് ഒരു മാറ്റമല്ല. ആ മെറ്റമോർഫോസിസ് ആക്ച്വലി എന്താ പറയാ, ഒരു ഭീതിജനകമായിട്ടുള്ളതാണ്. ബട്ട് ഐ ആം എ ഓപ്റ്റിമിസ്റ്റ്, പെസിമിസ്റ്റ് ബൈ ഇന്റലക്ട്, ഓപ്റ്റിമിസ്റ്റ് ബൈ വിൽ. നമ്മുടെ ചെറുപ്പക്കാരെ ഒരുപാട് വിദ്യാസമ്പന്നരായവരും ആലോചിക്കാൻ ശക്തിയുള്ളവരും മറ്റു രാജ്യങ്ങളിൽ പോയി കണ്ട് മനസ്സിലാക്കി.
ഒരു സംശയമുള്ള കാര്യമാണ്, വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ആരോഗ്യവത്തായ ചർച്ചകൾ കൊണ്ടുപോകുന്ന സമാന്തര യൗവന യുക്തമായ ഒരു സമൂഹം കേരളത്തിലുണ്ട്.
ഉണ്ട്. അതാണ് മാഷിയുടെ ഒരു ഉദാഹരണം വെച്ചാൽ, മാഷി കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഏറ്റവും വിഷമം പിടിച്ച എൻവയറൺമെന്റൽ ഇഷ്യൂസിനെ സംസാരിക്കുമ്പോൾ വളരെ ലളിതമായിട്ടാണ് സംസാരിക്കുന്നത്. കുട്ടികൾക്കും കോളേജ് കുട്ടികൾക്കൊക്കെ മാഷയുടെ ഇത് ക്ലാസ് കേൾക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. മറ്റത് നമ്മൾ ഈ ടെക്നിക്കൽ ജാർഗൺ വെച്ച് സംസാരിക്കുമ്പോൾ അവരൊന്നും എണീറ്റ് പോകും. പക്ഷെ ഇത് നേരെ മറിച്ചാണ്. ആ ഒരു സമ്പാദന രീതി വലിയ വലിയ കാര്യങ്ങളെ നമ്മുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളുമായിട്ട് കൂട്ടിമുട്ടി അദ്ദേഹം സംസാരിക്കും. ഇപ്പൊ വീഡിയോയിലൊക്കെ ന്യൂ പിന്നെ യൂട്യൂബിലൊക്കെ അദ്ദേഹത്തിന്റെ ശകലങ്ങൾ നമുക്കത് വെരിഫൈ ചെയ്യാം. ഞാൻ വെറുതെ പറയുന്നതല്ല. ഐ തിങ്ക് ഹീ സെറ്റ് എ മോഡൽ, വെരി സിമ്പിൾ ലിവിംഗ്, ബട്ട് നിരന്തരം സാമൂഹ്യ വിഷയങ്ങളിൽ ഇടപെടുക. അത് വികേന്ദ്രീകരണത്തിലായാലും പരിസരത്തിന്റെ ഇതായാലും ഇതിനെല്ലാം ഒരു ഓർഗാനിക് യൂണിറ്റി ഉണ്ട് എന്നുള്ളത് പ്രവർത്തനത്തിലൂടെ കുട്ടികൾക്കും മറ്റുള്ളവർക്കും കാണിച്ചു കൊടുക്കുക. ദാറ്റ് അപ്രോച്ച് ഈസ് എൻ എക്സംപ്ലറി അപ്രോച്ച്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഗുരു മാഷ് എന്ന് വിളിക്കുന്നത്.
അത് തന്നെ. ഈ ഈ ഇന്നത്തെ നമ്മുടെ ഈ സംഭാഷണം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു 2 മാസം മുമ്പ് പ്രൊഫസർ രാമചന്ദ്ര ഗുഹയോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയായിരുന്നു, മാധവ് ഗാഡ്ഗിലും പ്രൊഫസർ മാധവ് ഗാഡ്ഗിലും രാമചന്ദ്ര ഗുഹ വിദ്യാർത്ഥിയായിരിക്കുന്ന സമയത്ത് അവർ രണ്ടുപേരും കൂടി കേരളത്തിൽ വന്നപ്പോൾ ഒരു വൈസ് ചാൻസലർ ഒരു മുണ്ടും ഒരു ഹാഫ് കൈ ഷർട്ടും ഇട്ട് റബ്ബർ സ്ലിപ്പറും ഇട്ട് ചപ്പലും ഇട്ട് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അത് പ്രൊഫസർ എം കെ പ്രസാദ് ആയിരുന്നു എന്ന് പറഞ്ഞത് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ്. അദ്ദേഹം പ്രതിനിധാനം ചെയ്ത യുവാക്കളെ കൂടെ നിർത്തി സമൂഹത്തിനെ കുറിച്ച് വിചിന്തനം നടത്തുന്ന പ്രവണതകൾ വീണ്ടും കേരളത്തിൽ പുലരട്ടെ. അദ്ദേഹത്തിനോടുള്ള ആദരം അർപ്പിക്കേണ്ടത് ഉത്തരവാദിത്വപൂർണമായിട്ട് ജീവിക്കുന്നതിലൂടെയാണ് വിശ്വസിക്കുന്നത് രണ്ടുപേരും. താങ്ക് യു ഫോർ യുവർ ക്വാളിറ്റി ടൈം.